പ്രൈസ് ലോർഡ്. വേൾഡ് വൈഡ് ഗോസ്പൽ മിനിസ്ട്രിയുടെ എല്ലാ പഠിതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഫിലിപ്പ ലേഖനം ആണ് നമ്മൾ തുടർന്ന് പഠിക്കുവാനായിട്ട് ചിന്തിക്കുന്നത്. ആദ്യമായി മുഖവരിയായി ഫിലിപ്പ് ലേഖനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊള്ളട്ടെ. ഫിലിപ്പ് ലേഖനം എഴുതുന്നതിന് 10 വർഷം മുമ്പ് പൗലൂസ് തൻ്റെ 2 മിഷണറി യാത്രാ മധ്യേ ഫിലിപ്പ് സന്ദർശിച്ചിരുന്നു. ആ അവസരം ശീലാസും തിമോത്തിയോസും തന്നോടൊപ്പം ഉണ്ടായിരുന്നു. സുവിശേഷ ഘോഷണാർത്ഥം അവൻ ഫ്രഗ്യയിലും ഗലാത്യ ദേശങ്ങളിലും കൂടെ സഞ്ചരിക്കവേ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കിയാൽ ഏഷ്യാമേനിൻ്റെ മിക്കവാറും പശ്ചിമതീരം മൂടിക്കിടന്ന റോമൻ പ്രോവിൻസിയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പൗലൂസ് ഒരിക്കലും സ്വന്തമായി ഒരു തീരുമാനമെടുക്കുന്ന വ്യക്തിയായിരുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും ആത്മാവിന് വേണ്ടി എപ്പോഴും കീഴ്പ്പെടുത്തുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. തൽഫലമായി ദക്ഷിണ ഗലാത്തിയിൽ നിന്നും താൻ പടിഞ്ഞാറോട്ടും പിന്നീട് നേരെ തെക്കോട്ടും തിരിഞ്ഞ് മൂസയിൽ കൂടെ ത്രവാസിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് പൗലൂസ് രാത്രിയിൽ മെക്കദോനിക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന് നീ മെക്കദോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ പ്രത്യേക ദർശനം തന്നെ മാസിഡോണിയയിലേക്ക് പോകുവാൻ ധൈര്യപ്പെടുത്തി. യഥാർത്ഥമായ ഒരു മെക്കദോനിയ വിളി സുശക്തമായ സുവിശേഷ പ്രചരണത്തിന് അത്യാവശ്യമാണെന്ന് ഈ സംഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. മാത്രമല്ല സ്ഥലം സഭകൾ സ്ഥാപിക്കേണ്ട വിധവും അവയുടെ സംരക്ഷണ വ്യവസ്ഥകളും നമുക്കിവിടെ ദർശിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ നടത്തപ്പെട്ടുകൊണ്ടിരുന്ന മിഷണറി സംഘം ത്രോവാസിൽ നിന്ന് കപ്പൽ കയറി 65 മൈൽ ദൂരമുള്ള സുമാത്രയിലേക്കും അടുത്ത ദിവസം നവപൊലിയയിലേക്കും യാത്ര ചെയ്തു. ഒടുവിൽ അവർ മാസിഡോണിയയുടെ അതിർത്തിക്കുള്ളിൽ റോമാക്കാർ കുടിയേറി പാർക്കുന്ന ഫിലിപ്പിയ പട്ടണത്തിൽ എത്തി. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദാസന്മാർ കാലുകൾ കുത്തിയോ അവിടെയെല്ലാം സുവിശേഷം എത്തിയിരുന്നു. ക്രിസ്തു മതം ഒരു ഏഷ്യൻ മതമായി തന്നെ 1-ാം നൂറ്റാണ്ടിൽ നിലവിലിരുന്നു. ഫിലിപ്പിയിലെ ആദ്യ വിശ്വാസിയായ ലുദിയായുടെ മാനസാന്തരമാണ് അടുത്ത നമുക്കിവിടെ പ്രസക്തമായി കാണാനായിട്ട് കഴിയുന്നത്. യൂറോപ്പിൽ പ്രഥമമായി ഫിലിപ്പിയിലാണ് സുവിശേഷ ഘോഷണം നടന്നത്. ശബത്ത് നാളിൽ പൗലൂസും സഹപ്രവർത്തകരും യഹൂദന്മാരുടെ പ്രാർത്ഥനാസ്ഥലം അന്വേഷിച്ചെങ്കിലും അവർക്ക് കണ്ടെത്താൻ കഴിയാഞ്ഞതിനാൽ പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുകൂടി ഒഴുകുന്ന നദീതീരത്തേക്ക് പ്രാർത്ഥിപ്പാനായിട്ട് അവർ കടന്നുപോയി. അവർ അവിടെ കൂടി നിന്ന സ്ത്രീകളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരിൽ ഒരുവളായിരുന്ന യഹൂദ മതാനുസാരിയും തുയത്തേര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവരുമായ ലുദിയായിരുന്നു. തുയത്തേര പട്ടണത്തിൻ്റെ ഇന്നത്തെ പേര് അഖ്ഹീസാർ എന്നാണ്. പൗലൂസ് പറഞ്ഞ സുവിശേഷം ലുദിയ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവളുടെ ഹൃദയം തുറന്നു. കർത്താവിൻ്റെ വചനം ഗ്രഹിക്കേണ്ടതിന് നാം ഹൃദയത്തെ തുറക്കുമ്പോഴത്രേ നമ്മിൽ യഥാർത്ഥ മാനസാന്തരം ഉളവാകുന്നത്. ലുദിയായിക്ക് ലഭിച്ച ആ നല്ല സന്ദർഭം അവൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ വചനത്തിനായി ഹൃദയം തുറക്കപ്പെട്ട ലുദിയായെക്കുറിച്ചുള്ള അടുത്ത പ്രസ്താവന അവളും കുടുംബവും സ്നാനമേറ്റു എന്നത്രേ. തുടർന്ന് ആതിഥേയ മര്യാദ പ്രകാരം പൗലൂസ്, ശീലാസ്, ലൂക്കോസ് എന്നിവരെ അവൾ തങ്ങളുടെ ഭവനത്തിൽ പാർക്കുവാൻ ക്ഷണിച്ചു. അവളുടെ ഹൃദയം മാത്രമല്ല അവളുടെ ഭവനവും കർത്താവിനായി തുറക്കപ്പെട്ടു. സമ്പത്തോ ബിസിനസ്സോ ലുദിയായിക്ക് ഒരു വിനയായി തീർന്നില്ല. പൗലൂസ് ആദ്യം അവളോട് മാത്രമാണ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചത്. എന്നാൽ അവളുടെ ഭവനം ദൈവദാസന്മാർക്കായി തുറക്കപ്പെട്ടതിനാൽ അവളുടെ വൃത്യന്മാരും ബന്ധുജനങ്ങളും അവൾക്കുള്ളവരെല്ലാവരും വിശ്വാസത്തിന് അധീനരായി തീർന്നു. അവർ തടവുവിട്ട് ലുദിയായുടെ വീട്ടിൽ ചെന്നു സഹോദരന്മാരെ കണ്ട് ആശ്വസിച്ച ശേഷം പുറപ്പെട്ടു പോയിയെന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16:40 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഇപ്രകാരം ആത്മീയ സഹോദരന്മാരുടെ ഒരു കൂട്ടം പ്രഥമമായി ഫിലിപ്പിയിൽ ഉടലെടുത്തു. അടുത്തതായിട്ട് അവിടെ മനഃശാന്തരപ്പെട്ടതായ വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16:16-18 വാക്യത്തിൽ കാണാം. അതായത് ഭൂതം വിട്ടുപോയ ബാല്യക്കാരത്തി. ഫിലിപ്പിയിൽ വിശ്വാസത്തിന് വിധേയമായി തീർന്ന രണ്ടാമത്തെ വ്യക്തി അപ്പോളോ ദേവനെന്ന് ലഭിച്ച ആത്മശക്തി ഉണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു ബാല്യക്കാരി പെൺകുട്ടിയാണ്. പണസമ്പാദത്തിനായി അധർമ്മചാരികളായ യജമാനന്മാർ അവളെ ജംഗമ സ്വത്തായി ഒരടിമയായി സൂക്ഷിച്ചിരുന്നു. എന്നാൽ പൈശാചിക ശക്തിയാൽ ഭരിക്കപ്പെട്ട ആ അധമസ്ഥിതിയിൽ ആവസിച്ചിരുന്ന അശുദ്ധാത്മാവിനെ പൗലൂസ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പുറത്താക്കി. തത്സമയം അവൾ ബന്ധനമഴിഞ്ഞ് സുബോധമുള്ളവളായി തീർന്നു. അവളും ഫിലിപ്പിയ സഭയിലെ ഒരംഗമായി തീർന്നു. ആദ്യ നൂറ്റാണ്ടിൽ കാര്യക്ഷമതയുള്ള ഒരുപറ്റം പുരുഷന്മാരെ മാസിഡോണയിലെ സഭയിൽ അണിനിരത്തിയെങ്കിൽ എല്ലാ നിലയിലും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന ഘടകം സ്ത്രീകളായിരുന്നു എന്ന് നാം വിസ്മരിക്കരുത്. ഒരു സ്ഥലം സഭയുടെ അസ്ഥി അവരുടെ ധനമല്ല, വീണ്ടും ജനം പ്രാപിച്ച ദൈവമക്കളാണെന്നുള്ള കാര്യം ഈ തരുണത്തിൽ നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി ഫിലിപ്പിയ സഭയിലെ അംഗമായി തീർന്ന കുടുംബം ആരായിരുന്നു നമുക്ക് നോക്കാം. അത് മറ്റാരുമല്ല, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16:19-40 വാക്യത്തിൽ നമുക്ക് കാണാം കാരാഗ്രഹ പ്രമാണിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും. പൗലൂസിൻ്റെ ശുശ്രൂഷയാൽ ബാല്യക്കാരത്തിക്കുണ്ടായ സൗഖ്യത്തെ തുടർന്ന് അവൾ മൂലം ആദായം കൂട്ടിക്കൊണ്ടിരുന്ന അവളുടെ യജമാനന്മാർ തങ്ങൾക്കുണ്ടായ നഷ്ടത്തിൽ കോപിതരായി പൗലൂസിനെയും ശീലാസിനെയും അധികാരികളെ കൊണ്ട് കഠിനമായി മർദ്ദിച്ച ശേഷം തടവിലാക്കി. എന്നാൽ പ്രാർത്ഥനയും സ്തോത്രസ്തുതിയും കഷ്ടതയ്ക്കെതിരായ ശക്തിമത്തായ ആയുധമാണെന്ന് അറിയാവുന്ന ദൈവദാസന്മാർ തടവറയിൽ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ആരംഭിച്ചു. രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവെന്ന് അയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, 35:19 വാക്യത്തിൽ. ആത്മീയനിലെ ഏറ്റവും നന്മയായുള്ളത് വേദനാജനകമായ നിശബ്ദയുടെ നിശബ്ദയിൽ പുറത്തു വന്നുകൊണ്ടിരുന്നു. അവരിൽ നിന്നും ഉയർന്നുകൊണ്ടിരുന്ന ആരാധന മറ്റ് തടവുകാർ വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കഷ്ടങ്ങളിൽ നമ്മുടെ പ്രതികരണത്തെയാണ് മറ്റുള്ളവർ വീക്ഷിക്കുന്നത്. അത് തികച്ചും ആധ്യാത്മിക ജീവിതത്തിൻ്റെ മാനദണ്ഡമായിരിക്കും. അവർ അർദ്ധരാത്രിയിൽ അങ്ങനെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി, എല്ലാ ഇരുമ്പുവാതിലുകളും തുറന്നു, തടവുകാരുടെ ചെങ്ങലകൾ അഴിഞ്ഞുപോയി, കാരാഗ്രഹപ്രവാണിയും ഉണർന്നു. മങ്ങിയ പ്രകാശത്തിൽ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് താൻ കണ്ടു. തടവുകാർ ഒരുപക്ഷെ രക്ഷപ്പെട്ടിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു. തനിക്കുണ്ടായ മാനക്കേട് സഹിക്കുന്നതിലും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്ന് അവൻ ഉറപ്പിച്ചു. താങ്ങുവാനാത്ത നിരാശയാണല്ലോ അനാത്മീയരെ പലപ്പോഴും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ അതിനുള്ള ഏക ഉത്തരമാണ് കർത്താവ് യേശു ക്രിസ്തുവിലേക്കുള്ള മടങ്ങി വരുമെന്ന് ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ പൗലൂസിൻ്റെ വാക്കുകൾ മുഴങ്ങി. നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. താങ്ങുവാനാവാത്ത ഹൃദയഭാരവുമായി കാരാഗ്രഹപ്രാണി പൗലൂസിൻ്റെയും ശീലാസിൻ്റെയും കാൽക്കൽ വീണു. യജമാനന്മാരെ, രക്ഷപ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അതിലാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തൻ്റെ ദാസന്മാരിലൂടെ ഉടനടി അതിന് ഉത്തരം നൽകി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ആത്മരക്ഷ പ്രാപിക്കുവാനുള്ള സമയം ഇപ്പോഴാണെന്നും അതിനുള്ള മാർഗം ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണെന്നും പൗലൂസ് വ്യക്തമാക്കി. രാഷ്ട്രീയ ശക്തിയിൽ വിശ്വസിച്ചിരുന്ന ആ റോമൻ ഉദ്യോഗസ്ഥൻ അന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു. അവൻ ആ രാത്രിയിൽ ആ നാഴിയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെയൊക്കെ കഴുകി. താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റുവെന്ന് നമ്മൾ വായിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മരക്ഷ കരസ്ഥമാക്കുക എന്നതാണ് ഒരു വ്യക്തിയുടെ അടിയന്തര ആവശ്യം. ഈ സംഭവത്തിൽ ആഴമായ ഒരു സത്യം അടങ്ങിയിട്ടുണ്ട്. ദൈവജനത്തിന് നേരിടുന്ന കഷ്ടത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകുമെന്നും യഥാർത്ഥ മാനസാന്തരം ആദ്യം പാദശുശ്രൂഷയ്ക്കായി ഒരുങ്ങാതെ മറ്റുള്ളവർക്ക് വരുത്തിയ മുറിവുകളെ കഴുകി രമ്യതയിൽ എത്തിച്ചേരുന്നതാണെന്നും രക്ഷാനിർണയം സ്നാനത്തിന് കാലതാമസം തേടുന്നില്ലെന്നും നമ്മളെ പഠിപ്പിക്കുന്നു. പൗലൂസിൻ്റെ ഫിലിപ്പിയൻ സന്ദർശനം മാനുഷിക വീക്ഷണത്തിൽ പീഡനം നിറഞ്ഞതാണെന്നും തോന്നിയാലും ദൈവിക വീക്ഷണത്തിൽ വേല വളരെ വിജയമായിരുന്നു. ഒരുപറ്റം ജനം സുവിശേഷത്തിൻ്റെ വശ്യതയ്ക്ക് വിധേയരായപ്പോൾ റോമൻ പൗരന്മാരായ ദൈവദാസന്മാരെ വിസ്താരം കൂടാതെ മർദ്ദിക്കുകയും തടവിലാക്കുകയും ചെയ്ത് അവിടുത്തെ നീതിനായ ഉദ്യോഗസ്ഥന്മാരെ ആപത്കരമായ ഒരു സ്ഥിതിയിലാക്കിയെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ 16:37-40 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഒരുപക്ഷെ ഈ കാരണത്താൽ അവിടുത്തെ ശൈശവാവസ്ഥയിലുള്ള ആ സഭയ്ക്ക് കൂടുതൽ പീഡനം ഒഴിവാക്കി കിട്ടിയിരിക്കണം. തടവിൽ നിന്ന് മോചനം ലഭിച്ച ശേഷം അവർ വീണ്ടും ലുദിയയുടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം തെസലോനിക്കയിലേക്ക് കടന്നുപോയി. എങ്കിലും പുതുതായി രൂപം കൊണ്ട ആ സഭയെ സ്വന്തം കാലിൽ നിൽക്കുവാൻ പൗലൂസ് അനുവദിച്ചിരുന്നു. ലുദിയയുടെ വീട് അതിൻ്റെ കേന്ദ്രസ്ഥാനം തന്നെയായിരുന്നു. ലൂക്കോസിൻ്റെയും ഒരുപക്ഷെ തിമോത്യോസിൻ്റെയും സംരക്ഷണയിൽ ആയിരിക്കാം ആദ്യകാലങ്ങളിൽ ആ സഭ നിലനിന്നത്. പൗലൂസ് കത്തുകളാലും സന്ദർശനങ്ങൾ മുഖാനെയും സഭകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമെങ്കിലും മിക്കപ്പോഴും ഒരു സ്ഥലം സഭയെ അതിൻ്റെ സ്വന്തമായ വിഭവശക്തി അനുസരിച്ച് വചനാനുസരണം വളരുന്നതിന് അഥവാ പരിശുദ്ധാത്മാവിന് നിറവിൽ ശക്തിപ്പെടുന്നതിന് അനുവദിക്കുകയാണ് താൻ പലപ്പോഴും ചേരുന്നത്. ഫിലിപ്പിയിൽ അത് ഫലപ്രാപ്തിയിലെത്തുക തന്നെ ചെയ്തു. മെക്കദോനിയയിലെ മറ്റ് സഭകളെപ്പോലെ ഫിലിപ്പിയ സഭയും ആവശ്യങ്ങളിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ധനസഹായം നൽകുന്നതിൽ മാതൃക കാണിച്ചിരുന്ന സഭയായിരുന്നു. പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സഭ മാത്രമേ എപ്പോഴും വളരുന്ന സഭയായിട്ട് തീരുകയുള്ളൂ. ഫിലിപ്പിയ പട്ടണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. BC 357 മാസിഡോണിയയിലെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രണ്ടാമൻ പണിയിച്ച ഈ പട്ടണം അദ്ദേഹത്തിൻ്റെ സ്മാരകമായി സ്വന്തം പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ജൂലിയസ് സീസർ ഇതിനെ റോമൻ പൗരത്വമുള്ള ഒരു സൈനിക കോളനിയായി ഉയർത്തി. റോമാ സാമ്രാജ്യത്തിൻ്റെ വിധി നിർണായകമായ അനേക യുദ്ധങ്ങൾ ഇതിന് സമീപത്ത് വെച്ചാണ് നടത്തിയിട്ടുള്ളത്. ജൂലിയസ് സീസറെ വധിച്ച ബ്രൂട്ടസും കാഷ്യസും ഇതിന് സമീപമാണ് സൈന്യവിന്യാസം ചെയ്തു വന്നിരുന്നത്. ആ യുദ്ധത്തിൽ ബ്രൂട്ടസും കൂട്ടരും പരാജയപ്പെടുകയും ആന്റണിയും കൂട്ടരും വിജയിക്കുകയും ചെയ്തു. യുദ്ധാനന്തരം BC 42 ആന്റണി ചില റോമൻ സൈനികരെ ഫിലിപ്പിയിൽ താമസിപ്പിച്ചു. BC 30 ഒക്ടേവിയൻ ഇറ്റലക്കാരിൽ ചിലരിൽ സമ്മർദ്ദം ചെലുത്തി ഫിലിപ്പിയിൽ കുടിയേറിപ്പാർപ്പിച്ചു. താൻ അവർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങളും നൽകി. അങ്ങനെ ഫിലിപ്പിയ അവരുടെ ഭൂവിഭാഗമായി മാറി. അപ്പോൾ തന്നെ ഫിലിപ്പിയിലുള്ള റോമൻ പൗരന്മാർ രാഷ്ട്രീയ തലത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും കൈയുടക്കുന്നവരായി ഉയർന്നു കഴിഞ്ഞു. ചുരുക്കത്തിൽ ഫിലിപ്പിയ റോമാ നഗരത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായി മാറി. ഇപ്രകാരം പൗരത്വം പിടിച്ചുകൊള്ളാവുന്ന ജനവിഭാഗത്തിൽ നിന്നും ഫിലിപ്പിയിലെ വിശുദ്ധന്മാർ വ്യത്യസ്തരാണെന്ന് സ്ഥാപിക്കുകയാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ എന്ന പൗലൂസിൻ്റെ പ്രസ്താവന. ഫിലിപ്പിയർക്ക് ഈ പ്രയോഗം ഉന്നതമായ അർത്ഥത്തിൽ നന്നായി ഗ്രഹിക്കുവാൻ കഴിയും. ഈ ഫിലിപ്പി ലേഖനത്തിൻ്റെ ലേഖനകർത്താവ് അപ്പോസ്തലനായ പൗലൂസ് എന്നതാണെന്നുള്ളതിന് ഒരു തർക്കവുമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ കർത്താവ് പൗലൂസ് തന്നെയാണെന്ന് ബഹുഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും സമ്മതിക്കുന്നുണ്ട്. ഈ ലേഖനം പൗലൂസിൻ്റേതാണെന്നുള്ളതിന് ന്യായങ്ങൾ എതിരാളികളെ അപ്രതിരോധിയമായി അടിച്ചമർത്തുന്നതിന് മതിയാവുകയാണ്. വ്യക്തിപരമായ സൂചനകൾ വ്യാപകമായി മുഴിച്ചു നിൽക്കുകയും ഒരു മഹ വ്യക്തിയുടെയും മഹാനായ അപ്പോസ്തലൻ്റെയും സ്വഭാവവിശേഷതകൾ ഊർജതയോടും വിശ്വസ്തയോടും കൂടെ എടുത്തു കാണിക്കുകയും ചെയ്യുന്ന ലേഖനം ഉൽപ്പാദിപ്പിക്കാൻ മറ്റൊരാൾ കഴിയുമെന്നോ മറ്റൊരാൾ തുനിയുമെന്നോ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ആന്തരികമായ തെളിവുകൾ. ലേഖന മുഖവരയിൽ കാണുന്ന പൗലൂസിൻ്റെ പ്രസ്താവന, അപ്പോസ്തല പ്രവൃത്തികൾ 28 കാണുന്ന സ്ഥിതികൾ ലേഖനത്തിൽ പ്രതിഫലിക്കുന്നു. താൻ ആരെ സംബോധന ചെയ്യുന്നുവോ അവർ വളരെ ആർദ്രതയും താല്പര്യമുള്ളവരാണ് ഉള്ള ഒരുവനാണ് ഇത് എഴുതിയത്. തൻ്റെ ഇതര ലേഖനങ്ങൾ എന്ന പോലെ ഇവിടെ ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയും സഭയുമായി തനിക്കുള്ള സ്നേഹബന്ധത്തെ അരക്കെട്ടുറപ്പിക്കുകയും ചെയ്യുന്നു. ലേഖനം എഴുതിയ കാലം എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. പൗലൂസ്, ശീലാസ്, തിമോത്യോസ്, ലൂക്കോസ് എന്നിവർ ആദ്യമായി AD 51 മാസിഡോണിയയിലെ ഫിലിപ്പിയിലേക്ക് വന്നു. അതിനുശേഷം 10 വർഷം പിന്നിട്ട ശേഷമാണ് AD 61 ഈ കത്ത് എഴുതുന്നത്. ഫിലിപ്പി ലേഖനം 1:13, 4:22 എന്നീ വാക്യങ്ങൾ ഈ ലേഖനം റോമിൽ നിന്ന് എഴുതപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്നു. പൗലൂസ് റോമിൽ വീട്ടുതടങ്കലിൽ ഒരു വിസ്താരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരണത്തിൽ കഴിയുകയായിരുന്നു. എങ്കിലും കഷ്ടതയിൽ നിന്ന് ഉളവാകുന്ന സന്തോഷവും സമാധാനവും ജീവിതത്തിൽ സുഗന്ധം പരത്തുന്നതാണെന്ന് താൻ സ്വജീവിതാനുഭവത്തിൽ നിന്നും എഴുതുന്നു. ഈ ലേഖനം എഴുതിയതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ഉദ്ദേശവും എന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഫിലിപ്പിയ സഭ തക്ക സമയത്ത് പൗലൂസിനെ ഔദാര്യപൂർവ്വം നൽകിയ സാമ്പത്തിക സഹായം സ്വീകരിച്ചുകൊണ്ട് താൻ എഴുതി അയക്കുന്ന ഒരു നന്ദി വാക്കാണ് ഫിലിപ്പ ലേഖനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വിധം തനിക്ക് ലഭിച്ച സന്ദർഭത്തെ ഫിലിപ്പിയ ചിലർ തമ്മിലുള്ള ഐക്യത ഇല്ലായ്മ വിട്ടുകളഞ്ഞ് രമ്യപ്പെടുവാൻ പ്രബോധിപ്പിക്കുവാനുള്ള ഒരവസരമായി കൂടെ താൻ ഉപയോഗിക്കുന്നു. കൃതജ്ഞതാ നിർഭരവും സ്നേഹം തുളുമ്പുന്നതുമായ ഒരു ലേഖനമാണിത്. ഇതിനു തുല്യം പൗലൂസ് സ്വന്തം അനുഭവങ്ങളെയും വ്യക്തമാക്കുന്ന ഒരു ലേഖനം എഴുതിയിട്ടില്ല. ഇത് ഹൃദയത്തിൻ്റെ ഒരു ലേഖനമാണ്. സഹിത്വം, കൃതജ്ഞത, വിശ്വാസം, ഇവ കവിഞ്ഞൊഴുകുന്ന സ്നേഹനിർഭരമായ ഒരു കത്ത് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. റോമിലെ തടവറയിൽ കഴിയുന്ന പൗലൂസിൻ്റെ ക്ഷേമം അറിയുന്നതിനും തൻ്റെ ആവശ്യങ്ങൾ സഹകരിക്കുന്നതിനും ഫിലിപ്പിയ സഭയിൽ നിന്നും എപ്പഫ്രാദൂത്തോസിനെ ആയിരുന്നു സഭ അവിടേക്ക് അയച്ചിരുന്നത്. ഫിലിപ്പി ലേഖനം 4:18 വായിക്കുക. പക്ഷേ റോമിൽ വെച്ച് അപ്രതീക്ഷിതമായി എപ്പഫ്രാദൂത്തോസ് രോഗബാധിതനാകുകയും മരണത്തോട് സമീപിക്കുകയും ചെയ്യുവാനിടയായി. എപ്പഫ്രാദൂത്തോസിൻ്റെ വിവരം ഫിലിപ്പിയിൽ അറിയുകയും അവർ ഉത്കണ്ഠ ഉള്ളവരാകുകയും ചെയ്തതായി വിചാരിക്കാം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അത്ഭുതകരമായ രോഗസൗഖ്യവും വിടുതലും അവന് നൽകി. താൻ രോഗവിമുക്തനായി തീർന്ന ശേഷം സ്വദേശത്തേക്ക് തിരികെ പോകുവാൻ ആഗ്രഹിച്ചു. പക്ഷേ തൻ്റെ ശുശ്രൂഷ പൂർണ്ണമായി നിവർത്തിക്കാതെ തിരിച്ച് സ്വദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ച വ്യക്തി എന്ന നിലയിൽ തന്നെ സ്വീകരിക്കുന്നതിൽ ഫിലിപ്പിയർ അത്ര സന്തോഷമുള്ളവരായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ വില ഫിലിപ്പിയരെ അറിയിക്കുന്നതിനും അവനെ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതിനുമാണ് ഈ കത്തെഴുതിയെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. പൗലൂസിൻ്റെ സ്ഥിതി അറിയുന്നതിനും ആകാംക്ഷയോടെ ഇരിക്കുന്നവർക്ക് ഈ കത്ത് ഒരു ആശ്വാസം തന്നെയായിരുന്നു. കൂടാതെ തിമോത്തിയോസിനെ ഫിലിപ്പിയിലേക്ക് അയക്കുന്ന വിവരവും പൗലൂസ് വീണ്ടും അവരെ സന്ദർശിക്കുന്ന വിവരവും താൻ ഫിലിപ്പിയരെ അറിയിച്ചിരുന്നു. ലേഖനത്തിൻ്റെ പൊതുവെയുള്ള നിലവാരം പഠിപ്പിക്കലും വ്യക്തിപരവും പ്രായോഗികവുമാണ്. എങ്കിലും ദൈവിക ശാസ്ത്രത്തെ പ്രായോഗികമായ ജീവിതവുമായി കൂട്ടിബന്ധിക്കുകയാണ് ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. മാത്രമല്ല വിശ്വാസികളുടെ ക്രിസ്തുവിലുള്ള ജീവിതം വിജയോന്മത്തമായ ഒന്നാണെന്ന് എഴുത്തുകാരൻ സ്ഥാപിക്കുന്നു. ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് അടുത്തായിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ ലേഖനം ഗലാത്തി ലേഖനത്തെ പോലെ ഉപദേശ പിശുകളെ ഖണ്ഡിക്കുവാനോ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനത്തെ പോലെ ജീവിത പിശുകളെ തിരുത്തുവാനല്ലോ അല്ല എഴുതിയത്. പ്രസ്തുത ലേഖനം പൊതുവെ ക്രിസ്തുവിൽ നിന്നും ലഭ്യമാവുന്ന സന്തോഷം കൊണ്ട് നിറഞ്ഞുനിൽക്കുന്നു. സന്തോഷം, സന്തോഷിക്കുക എന്നീ പദങ്ങൾ 16 പ്രാവശ്യം ഇതിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്നുള്ളതാണ് ലേഖനത്തിൻ്റെ സാരം. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അന്ത്യം വരെ ക്രിസ്തീയ കഷ്ടങ്ങൾക്ക് പങ്കാളിയായിത്തീർന്ന ഒരു വ്യക്തി ഇപ്രകാരം എഴുതി എന്ന് ഓർക്കുമ്പോൾ ആരുടെ ഉള്ളമാണ് ദൈവത്തിൽ ധൈര്യപ്പെടാതിരിക്കുന്നത്? കഷ്ടങ്ങൾ കർത്താവിൽ നിലനിൽക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം. ഈ മർമ്മം 4 അധ്യായങ്ങളും താൻ ഊന്നി പറയുന്നു. കഷ്ടങ്ങളിലുള്ള സന്തോഷം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഫിലിപ്പ് ലേഖനം 1:12-14 വാക്യം സസൂക്ഷ്മം വായിക്കുക. ത്യാഗപരമായ അർപ്പണം സന്തോഷത്തെ ഉളവാക്കുന്നു. ആത്മീയമായി ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെയും അതിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയുന്നതിൽ സന്തോഷിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ലഭ്യമാകുന്ന ദൈവീയ കരുതലും ശക്തീകരിക്കുന്ന കൃപയും ഓർത്ത് സന്തോഷിക്കുന്നു. ഹൃദയത്തിൻ്റെ പരമമായ ചിന്തയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് എഴുതിയ ക്രിസ്തീയ മനഃശാസ്ത്ര ലേഖനമാണ്. ചിന്തിക്കുക എന്ന പദം ഈ ലേഖനത്തിൽ 10 പ്രാവശ്യമെങ്കിലും നമ്മൾ വായിക്കുന്നുണ്ട്. ചിന്ത, വിചാരം, ഭാവം എന്നെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമക്കൾ തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ മഹത്വം എന്ന ഏക ചിന്തയിന്മേൽ തങ്ങളുടെ ഹൃദയവും മനസ്സും ചിന്താമണ്ഡലവും കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് ഓരോ വിശ്വാസിയിലും എല്ലായ്പ്പോഴും പ്രതിഫലിക്കേണ്ടതും ആവശ്യമാണ്. ലൗകികന്മാർ ഭൂമിയിലുള്ളവർ ചിന്തിക്കുമ്പോൾ ആത്മീയന്മാർ ഉയരത്തുള്ളതാണ് എപ്പോഴും ചിന്തിക്കുന്നത്. ക്രിസ്തുവിലുള്ള ജീവിതം നമ്മുടെ ആത്മാവിൽ മാത്രമല്ല ചിന്താമണ്ഡലത്തിലും രൂപാന്തരം ഉളവാക്കണം. എങ്കിൽ മാത്രമേ ഭൗതിക വസ്തുക്കളോടുള്ള അവൻ്റെ ആർത്തി മാഞ്ഞു പോവുകയുള്ളൂ. നാം എന്ത് ചിന്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പ്രവൃത്തികളും രൂപം കൊള്ളുന്നത്. ലേഖനത്തിലെ മറ്റൊരു ചിന്താവിഷയം ക്രിസ്തുവിൽ മാത്രം ലഭ്യമാകുന്ന യഥാർത്ഥ ക്രിസ്തീയ ഐക്യം എന്നുള്ളതാണ്. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരും പരസ്പരം കക്ഷിരഹിതമായ സ്നേഹത്തിലും ഐക്യത്തിലും വർത്തിക്കേണ്ടവരാണ്. വിനയത്തിലും സ്നേഹനത്തിലും ക്രിസ്തുവിനെ നമ്മുടെ മാതൃകയായി സ്വീകരിക്കുന്ന വശം ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം നമുക്ക് ഐക്യം നിലനിർത്തുവാൻ കഴിയും. ഫിലിപ്പിയർക്ക് മാത്രമല്ല ഏത് കാലത്തുള്ള വിശ്വാസികൾക്കും ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്ന ഒരു സന്ദേശമാണ് ഫിലിപ്പി ലേഖനം. ഐക്യത ദൈവികവും ഭിന്നത പൈശാചികവുമാണ്. ഫിലിപ്പി സഭയുടെ പ്രാരംഭകാലത്തെ ഐക്യതയിൽ പ്രവർത്തിച്ചു വന്ന വിശ്വാസികൾ അന്യോന്യം ഭിന്നിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ശത്രുക്കളായി കഴിഞ്ഞിരുന്ന ഒരു സന്ദർഭമായിരുന്നു. അതിനാൽ പൗലൂസ് അവരെ ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നു: എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ ക്രിസ്തുവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, കർത്താവിൽ ഏക ചിന്തയോടെ ഇരിപ്പീൻ. ഈ ലേഖനത്തിൽ ഇങ്ങനെ ഊന്നി പറയുന്നുണ്ട്. ക്രിസ്തീയ സഹോദര സ്നേഹം, സ്ഥിരത, പരസ്പര സഹകരണം, സൗമ്യത, താഴ്മ, ഔദാര്യശീലം. 2-ാം അധ്യായത്തിൽ താഴ്മയുടെ ഉത്തമ മാതൃകയായി ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ലേഖനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത സുവിശേഷത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യമാണ്. ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം സുവിശേഷത്തിൽ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി കത്തിയെരിയുന്ന ഒരു ഹൃദയം വിശ്വാസിക്കില്ലെങ്കിൽ അവൻ കുറ്റക്കാരൻ തന്നെയാണ്. ഈ യാഥാർത്ഥ്യത്തിന് ഊന്നൽ കൊടുക്കുന്ന ചില പ്രയോഗങ്ങൾ ലേഖനത്തിൽ ചേർത്തിട്ടുണ്ട്. സുവിശേഷ ഘോഷണം, സുവിശേഷത്തിൻ്റെ പ്രതിവാദം, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി, സുവിശേഷത്തിൻ്റെ വിശ്വാസനായുള്ള പോരാട്ടം, ക്രിസ്തുവിൻ്റെ വേല, ഈ പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1:5, 1:7, 1:12, 1:27, 2:30 നമുക്കിത് കാണാവുന്നതാണ്. ലേഖനം അവസാനിക്കുന്നത് ക്രിസ്തുവിലുള്ള ജീവിതം പൂർണ്ണമായും വിജയോന്മത്തമായ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിൽ ശക്തി പകരുന്ന ദൈവത്തിൽ എനിക്കെല്ലാ സാഹചര്യങ്ങളുടെ മേലും വിജയം കൈവരിക്കുവാൻ കഴിയും. പ്രസ്തുത വിജയത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: കഷ്ടതയിൽ വിജയം, സേവനത്തിൽ വിജയം, ക്രിസ്തുവിൽ വിജയം, ആകുല ചിന്തയിൽ വിജയം. ഫിലിപ്പിയ ലേഖനത്തിലെ ക്രിസ്തുവിനെ ഏത് നിലയിലാണ് പൗലോസ് ഉയർത്തി കാണിക്കുന്നത് നമ്മൾ അടുത്തതായിട്ട് ചിന്തിച്ചു നോക്കാം. ജന്മനായ യഹൂദനും മതനിയമങ്ങൾ കർക്കശ ബോധവുമുള്ള യഥാസ്ഥിതിയനായിരുന്നു പൗലോസ്. ക്രിസ്തുശാസ്ത്രപരമായി എഴുതിയിട്ടുള്ള ഏറ്റവും പ്രൗഢമായ ഭാഗങ്ങൾ കാരാഗ്രഹങ്ങളാണ് കാണപ്പെടുന്നത്. അതിൽ ഫിലിപ്പിയർ 2-3 അധ്യായങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഭാഗം മശിഹയുടെ ചിത്രങ്ങളിൽ പ്രധാനമായതാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വം, പൂർവ ആസ്തിത്വം, മനുഷ്യ അവതാരം, കഷ്ടാനുഭവം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, സർവ അധികാരം, അതുല്യമായ ഔന്നത്യത്തിൻ്റെ ആരാധന എന്നീ സത്യങ്ങളെ പൗലൂസ് വിവരിക്കുന്നു. ഒരളവിൽ നിക്കയ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതാനുഭവങ്ങളുടെ ആകത്തുക ക്രിസ്തുവായിരുന്നു. ഈ യാഥാർത്ഥ്യം ഫിലിപ്പ് ലേഖനത്തിൻ്റെ 4 അധ്യായങ്ങളിലും താൻ വിവരിക്കുന്നു. 1-ാം അധ്യായത്തിൽ പൗലൂസ് ക്രിസ്തുവിനെ തൻ്റെ ജീവിതം തന്നെയായി കാണുന്നു. താൻ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും. 2-ാം അധ്യായത്തിൽ യഥാർത്ഥ താഴ്മയുടെ ഉത്തമ മാതൃകയായി ക്രിസ്തുവിനെ കാണിച്ചു തരുന്നു. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. 3-ാം അധ്യായത്തിൽ താഴ്മയുള്ള ശരീരത്തെ തൻ്റെ മൗത്തമുള്ള ശരീരത്തോടെ അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുന്നവനായി ക്രിസ്തുവിനെ വിവരിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളുടെ മേലും തനിക്ക് വിജയം നൽകുന്ന ശക്തി സ്രോതസ്സായി ക്രിസ്തുവിനെ വിവരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു.